മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ, വഴിതെറ്റ് നടക്കുമ്പോൾ താങ്കൾക്ക് അവരോടുള്ള മനോഭാവം എന്താകുന്നു? താങ്കൾ ബസ്സിൽ തൃശൂർക്ക് പോകുന്നെന്നിരിക്കട്ടെ, പെട്ടെന്ന് താങ്കളുടെ മുൻ സീറ്റിൽ ഇരുന്നവർ തമ്മിൽ ഭയങ്കര വഴക്ക്, അടിയായി. ഒടുവിൽ താങ്കൾക്ക് മനസ്സിലായി വഴക്കുണ്ടാക്കിയവരിൽ ഒരുവൻ ശരിക്കും മദ്യപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ താങ്കൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അയാളോടുള്ള മനോഭാവം എന്തായിരിക്കും? ഇതുപോലുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ വഴികളിൽ നാം എന്നും കാണുന്നുണ്ട്. മോഷ്ടിക്കുന്നവർ, പിടിച്ചുപറിക്കുന്നവർ, അനാവശ്യമായി സംസാരിക്കുന്നവർ, അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരോട് താങ്കൾക്കുള്ള മനോഭാവം എന്താകുന്നു? വെറുപ്പിന്റെ, വിദ്വേഷത്തിൻ്റെത്? അതോ എന്റെ കാര്യമല്ല, ഞാൻ എന്തിന് ഇതിലൊക്കെ തലയിടണം എന്ന ചിന്തയാണോ? എങ്കിൽ എന്താണ് ശരിയായ മനോഭാവം എന്ന് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുകയാണ്. കർത്താവായ യേശുവിന് തൻ്റെ ചുറ്റും കൂടിയ ജനങ്ങളോടുണ്ടായിരുന്ന മനോഭാവം എപ്രകാരമായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ മനോഭാവം നമുക്കും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞത്. ഇനി നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. ഈ അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത് യേശു 6 അത്ഭുതങ്ങൾ കൂടി പ്രവർത്തിക്കുന്നതാണ്. തന്നെ അനുഗമിപ്പാൻ മത്തായിയെ വിളിക്കുന്നു, പരീശന്മാരുമായി വാദിക്കുന്നു, ഗലീലയിൽ തന്റെ ശുശ്രൂഷ തുടരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 9-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഗിരിപ്രഭാഷണത്തിലൂടെ താൻ പ്രഖ്യാപിച്ച ധാർമ്മിക മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന 6 അത്ഭുതങ്ങളാണ് 8-ാം അധ്യായത്തിൽ നാം കണ്ടത്. ഈ 9-ാം അധ്യായത്തിലും ഇതേ ചിന്തയാണ്. ഇവിടെയും ശാരീരിക സൗഖ്യം നൽകുന്നതായും ഭൂതങ്ങളെ പുറത്താക്കുന്നതായും നാം കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അവൻ പടകിൽ കയറി അക്കരയ്ക്ക് കടന്നു, സ്വന്തം പട്ടണത്തിലെത്തി. തന്നെ പുറന്തള്ളുവാൻ ശ്രമിച്ച ഗദരരുടെ ദേശം വിട്ട് യേശു കഫർന്നഹൂമിലേക്ക് മടങ്ങിപ്പോന്നു. 2-ാം വാക്യത്തിൽ അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ തന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് നല്ല ഒരു വിവരണം ലഭിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, പക്ഷവാതക്കാരനെ വീടിന്റെ മേൽക്കുരയിൽ കൂടി യേശുവിന്റെ മുൻപിലേക്ക് ഇറക്കി എന്നും, യേശു അവന്റെ പക്ഷവാതം സൗഖ്യമാക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, അവന്റെ പാപങ്ങൾ ക്ഷമിക്കുക കൂടി ചെയ്തു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗസൗഖ്യവും പാപമോചനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്, മറന്നുപോകരുത്. പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ, അതെ, ശരീരത്തിൽ സൗഖ്യവും അനുഭവിച്ച് ജീവിക്കുവാൻ സാധിക്കും. ഇത് ഒരു നല്ല പങ്കും ശരിയായ വസ്തുത തന്നെയാണ്. അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും ഇതേക്കുറിച്ച് സാക്ഷിക്കുവാൻ സാധിക്കും. 3-ാം വാക്യത്തിൽ, എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പക്ഷപാതക്കാരനായിരുന്ന മനുഷ്യനെ നടക്കുമാറാക്കുവാൻ യേശുവിന് കഴിയുകയില്ലായിരുന്നു എന്നത്രേ ശാസ്ത്രിമാർ വിചാരിച്ചത്. യേശു അവരുടെ നിരൂപണവും ഹൃദയത്തിലെ കപടവും മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു. 5-ാം വാക്യത്തിലേക്ക് ഞാൻ വരിക. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. യേശുവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അഥവാ അവർ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ രണ്ടും ഒരുപോലെ വലിയ കാര്യങ്ങളാണെന്നേ അവർക്ക് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. യേശു പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ശാസ്ത്രിമാർ അത് കണ്ട്, ഒരു പക്ഷവാതക്കാരനായ മനുഷ്യനെ നടക്കുമാറാക്കുവാൻ കഴിയുന്നവന് അവന്റെ പാപങ്ങളും മോചിപ്പാൻ കഴിയുമെന്ന് ഈ അത്ഭുതം അവർക്ക് കാണിച്ചു കൊടുത്തു. അത്ഭുതം പ്രവർത്തിക്കുന്നതിൻ്റെയും രോഗശാന്തിയുടെയും അടിസ്ഥാനം ഇതാണ്. അതെ, പാപമോചനം. താങ്കൾക്ക് പാപം മോചിക്കുവാൻ കഴിയുമോ? ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ പാപം മോചിപ്പാൻ കഴിയുകയില്ല. ഇതത്ര യാഥാർത്ഥ്യം. അതിനുള്ള അധികാരം യേശുവിന് മാത്രമാണുള്ളത്. പാപം മോചിക്കുവാൻ നമുക്ക് സാധിക്കാത്തതിനാൽ ഒരു പക്ഷവാതക്കാരനെ നടക്കുമാറാക്കുവാനും നമുക്ക് സാധ്യമല്ല. മറക്കരുത്, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, സാത്താൻ മഹാചതിയനാണ്. ഇന്ന് നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെ നാം ശരിക്കും പരിശോധിച്ചേ മതിയാകൂ. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വിഘാതമായി ഒരിക്കലും നാം തീരരുത്. സകല മഹത്വവും കർത്താവിന് ലഭിക്കുന്നു എന്ന് നാം ഉറപ്പാക്കേണ്ടതാണ്. ദൈവത്തിനുള്ള മഹത്വം പിടിച്ചെടുക്കുവാൻ നാം ശ്രമിക്കരുത്. ശ്രമിക്കുന്നവർ മഹാ അബദ്ധമാകുന്നു കാണിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു. ഈ ഒരു ഒറ്റ വാക്യത്തിലൂടെ യേശു തന്നെ വിളിച്ച വിളിയെ വിശുദ്ധ മത്തായി താഴ്മയോടെ പറഞ്ഞു പോകുന്നു. യേശുവിന്റെ ബഹുമാനാർത്ഥം മത്തായി ഒരു വലിയ വിരുന്ന് കഴിച്ചതായി ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. നാം ഇനിയും പഠിക്കുന്ന സംഭവം ഈ വിരുന്നിനോടനുബന്ധിച്ചുള്ളവയാണെന്നും വ്യക്തമത്രേ. ചുങ്കക്കാരായ തന്റെ അനേകം കൂട്ടുകാരെ കൂടി മത്തായി വിരുന്നിന് ക്ഷണിച്ചിരുന്നു. അവരും യേശുവിനെ അറിയണം എന്ന് മത്തായി ആഗ്രഹിച്ചു കാണുമല്ലോ. എത്ര മനോഹരമായൊരു വാഞ്ച ഇല്ലേ. 10-ഉം 11-ഉം വാക്യങ്ങളിൽ അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്ന കാര്യം പരീശന്മാർക്ക് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇന്നും ഈ രീതിയിൽ ചിന്തിക്കുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നോക്കുവാൻ തന്നെ ഈ കൂട്ടർക്ക് മടിയാണ്. സുഹൃത്തെ, പാപികളെ വിരുന്നിന് വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം അവരെയാണല്ലോ കർത്താവിന് വേണ്ടി നേടേണ്ടത്. കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവരോട് നമുക്ക് സമ്പർക്കം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുതെന്ന് മാത്രമാണ് നിർദ്ദേശം. അവരുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ചുങ്കക്കാരും പാപികളും യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ക്രിസ്തു ആകുന്നു വലിയ വൈദ്യൻ. മനുഷ്യജാതിയെ അവരുടെ അടിസ്ഥാന പ്രശ്നമാകുന്ന പാപത്തിൽ നിന്നും സുഖപ്പെടുത്തുവാനാണ് ക്രിസ്തു വന്നത്. ക്രിസ്തീയ കൂട്ടായ്മകളിലും യോഗങ്ങളിലും പാർട്ടികളിലും ഒക്കെ നാം രക്ഷിക്കപ്പെടാത്തവരെ കൂടി ക്ഷണിക്കേണ്ടതാണ്. യേശു പറഞ്ഞത്, അസുഖമൊന്നുമില്ലാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയില്ലല്ലോ എന്നാണ്. ദൈവമക്കളല്ലാത്തവരെ കൂട്ടായ്മകളിലേക്കും മറ്റും ക്ഷണിക്കാത്തത് കൊണ്ട് നാം വലിയ തെറ്റാണ് ചെയ്യുന്നത്. അഥവാ ഒരു രക്ഷിക്കപ്പെടാത്ത വ്യക്തി വന്നാൽ നാം ഒറ്റപ്പെടുത്തുകയാണല്ലോ പതിവ്. ജീവസന്ദേശം കൊണ്ട് വളരെയധികം അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ഭവനത്തിൽ വല്ലപ്പോഴും എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. അന്ന് അവർ അവിടെ വിളിച്ചു വരുത്തുന്നത് അവരുടെ ബന്ധത്തിലുള്ള അനേകം ആളുകളെയാണ്, ചുറ്റുപാടുമുള്ള സ്നേഹിതരെയും പിന്നെ പ്രാർത്ഥനക്കാരെ ഒക്കെ. അങ്ങനെ കൂടി വരുന്നവർക്ക് ദൈവവചനം കേൾപ്പാൻ ഇതൊരു അവസരം കൂടിയാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ അപ്രകാരം ചെയ്യാറുണ്ടോ? കുറഞ്ഞത് ദൈവവചനം പഠിപ്പിക്കുന്ന ജീവസന്ദേശം പരിപാടിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായി ഒരു മുഖാന്തരം നിങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കത്തെഴുതി ദൂരെയുള്ള മക്കളോടും ബന്ധുക്കളോടും മിത്രങ്ങളോടും ഈ അസുലഭ അവസരത്തെക്കുറിച്ച് പറയൂ. ദൈവസന്നിധിയിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കൂ. താങ്കൾ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തീരട്ടെ. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഹോശയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അത്രേ വിശുദ്ധമത്തായി ഇവിടെ ഉദ്ധരിക്കുന്നത്. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് യേശു പറഞ്ഞപ്പോൾ അവിടുന്ന് പരീശന്മാരെയും അതിൽ ഉൾപ്പെടുത്തി കാണുമല്ലോ. കാരണം അവരും പാപികളായിരുന്നല്ലോ. വാസ്തവത്തിൽ നാം എല്ലാം ആ പട്ടികയിൽപ്പെടും. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. സകല മനുഷ്യർക്കും രക്ഷ ആവശ്യമത്രേ. പരീശന്മാരെ പോലെ എഴുതപ്പെട്ട പ്രമാണത്തിന്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അനുസരിച്ച് നടന്നാലും യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം പ്രാപിച്ച് രക്ഷാനിർണയത്തോടെ ജീവിക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. ഇനിയും 14-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. നല്ല ചോദ്യമായിരിക്കുന്നല്ലേ. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, കർത്താവിന്റെ ശിഷ്യന്മാരിൽ ചിലർ മുമ്പ് യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. പ്രത്യേകിച്ച് അന്ത്രിയോസിനെ കുറിച്ചും ഫിലിപ്പോസിനെ കുറിച്ചും ഈ കാര്യത്തിൽ നമുക്ക് ഉറപ്പാണല്ലോ. അവർ വന്ന് കർത്താവിനെ അനുഗമിച്ചു. യോഹന്നാന്റെ മറ്റ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അല്പം വിഭിന്നമായിട്ടാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. അതെന്നാ അങ്ങനെ? നേരത്തെ പറഞ്ഞിരുന്നതുപോലെ യോഹന്നാൻ സ്നാപകൻ ഒരു പഴയ നിയമപ്രവാചകനായിരുന്നു. മശിഹ വന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നതിനായി യോഹന്നാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുന്നതിനായി ഒരു ദൂതുവാഹി വരുമെന്ന് മലാക്കി പ്രവാചകൻ പ്രവചിച്ചു. ഇനിയും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതോ, കർത്താവിന് വേണ്ടി രാജവീതി ഒരുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ചില നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ഇവിടെ എത്തും. യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ മശിഹ വരികയും ചെയ്തു. ഇനി നമ്മുടെ കർത്താവ് ഒരു വലിയ പ്രമാണം പ്രഖ്യാപിക്കുവാൻ തുടങ്ങുന്നു. എന്നിട്ട് നിയമവ്യവസ്ഥിതി മാറ്റപ്പെടുവാൻ പോവുകയാണെന്ന വസ്തുത വെളിപ്പെടുത്തുവാൻ പോവുകയാണ് നമ്മുടെ കർത്താവ്. 9:15 നാം കാണുന്നത്, യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ദൈവമക്കൾക്ക് ഇന്ന് ഉപവാസം വളരെയേറെ വിലയുള്ളതും പ്രയോജനമുള്ളതുമാകുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഉപവസിക്കുവാനുള്ള ഒരു കൽപ്പന നമുക്ക് നൽകിയിട്ടില്ല എന്നതാണ്. ദൈവസന്നിധിയിൽ നാം നിസ്സഹായ അവസ്ഥയിലാണ് ചെല്ലുന്നത് എന്ന ചിന്തയോടുകൂടി വേണം നാം ഉപവസിക്കുവാൻ. കാരണം അവിടുത്തെ കരുണയ്ക്കും സഹായത്തിനും നാം ആവശ്യക്കാരാണ്. ഇതാണ് ഉപവസിക്കുന്നതിന്റെ പിൻപിലെ ചിന്ത, കാലു പിടിച്ച് അപേക്ഷിക്കുന്ന ഒരു പ്രവണത. അടുത്തതായി, പഴയ നിയമത്തിലെ ന്യായപ്രമാണ യുഗത്തിൽ നിന്നും പുതിയ നിയമ കൃപായുഗത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് കർത്താവ് വിവരിക്കുന്നു. തികച്ചും പുതുതായ ഒന്നിന് തുടക്കം കുറിക്കുവാനാണ് കർത്താവ് വന്നത് എന്ന് അടുത്ത ഉപമ തെളിയിക്കുന്നു. 16:17 കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായിത്തീരും. പുതു വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. പഴയ വ്യവസ്ഥിതി, അതായത് ന്യായപ്രമാണ യുഗം അവസാനിക്കുകയാണെന്നും താൻ അതിനെ തുടരുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ അല്ല വന്നത് എന്നുമാണ് കർത്താവ് പറയുന്നത്. വാസ്തവത്തിൽ ഒരു പുതിയ അങ്കി നൽകുന്നതിനാണ് ക്രിസ്തു വന്നത്. ആ പുതിയ അങ്കിയാണ് നീതിയുടെ വസ്ത്രം. അത് ലഭിക്കുന്നതിന് ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നതല്ലാതെ ഒന്നും ചെയ്യേണ്ടതില്ല. തുരുത്തി എന്നതുകൊണ്ട് അക്കാലത്ത് വീഞ്ഞ് പകർന്നു വെക്കുന്നതിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുപ്പി പോലുള്ള തുകൽ പാത്രമായിരുന്നു മൃഗങ്ങളുടെ തുകൽ കൊണ്ടുണ്ടാക്കിയിരുന്ന തുരുത്തികൾ. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിക്കുമ്പോൾ അത് വികസിച്ച് വലുതാകും. പഴയ തുരുത്തിയുടെ വികസന പ്രക്രിയ തീർന്നതിനാൽ വീണ്ടും ഒട്ടും തന്നെ അത് വികസിക്കുകയില്ല. അങ്ങനെയുള്ള പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വെച്ചാൽ തുരുത്തി സ്വാഭാവികമായി പൊട്ടിപ്പോകുകയും വീഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്യും. ക്രിസ്തു ഇവിടെ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, പഴയ വസ്ത്രത്തിലെ കീറലുകൾ തുന്നിച്ചേർത്ത് പിടിപ്പിക്കുവാനല്ല ഞാൻ വന്നത്, പിന്നെയോ ഒരു പുതിയ വസ്ത്രം, അതെ പുത്തൻ പുതിയത് നൽകുവാൻ അത്രേ ഞാൻ വന്നത്. ഈ പറഞ്ഞത് സമൂല പരിഷ്കരണവാദമാകുന്നു. വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ അത് സംക്ഷിപ്തമായി പറഞ്ഞത് ഇപ്രകാരമാകുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. യോഹന്നാന്റെ സുവിശേഷം 1:17. തുടർന്ന് നാം 8:9 അത്ഭുത പ്രവർത്തനങ്ങളാണ് കാണുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും ശാരീരിക സൗഖ്യം നൽകുന്ന അത്ഭുതമാകുന്നു. അത്യത്ഭുതകരമായ ഒരു രംഗമത്രേ നാം ഇവിടെ ദർശിക്കുന്നത്. 9:18 ഞാൻ ആദ്യം വായിക്കട്ടെ. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു, എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ പള്ളി പ്രമാണി യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യം തന്റെ മകളെ സൗഖ്യമാക്കുവാനാണ് പറഞ്ഞത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8:41-42. ഈ പെൺകുട്ടി അസുഖം ബാധിച്ച് മരിക്കത്തക്ക അവസ്ഥയിലായിരുന്നു. അവളുടെ അപ്പൻ യേശുവിനോട് സംസാരിപ്പാൻ നിൽക്കുമ്പോഴേക്കും ഒരു ബാല്യക്കാരൻ വന്ന് ബാലയുടെ മരണ വാർത്ത അപ്പനെ അറിയിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. ഇവിടെ 19 നാം കാണുന്നത്, യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. യേശുവും അവന്റെ ശിഷ്യന്മാരും യായിറോസിനോടുകൂടി അവന്റെ ഭവനത്തിലേക്ക് പോകുവാൻ എഴുന്നേറ്റപ്പോൾ ഒരു വലിയ പുരുഷാരം അവന്റെ ചുറ്റും കൂടി. സ്വാഭാവികമാണല്ലോ. 20 അന്ന് 12 സമ്മത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഈ ഭാഗം എത്രമാത്രം ഹൃദയസ്പർശിയായതാണെന്ന് ശ്രദ്ധിക്കാതിരിക്കുവാൻ തരമില്ല. യേശു ഉയർപ്പിക്കുവാൻ പോകുന്ന ബാല 12 വയസ്സുള്ളവളായിരുന്നു. അതുപോലെ തന്നെ ഈ സ്ത്രീയും രക്തസ്രാവം മൂലം 12 വർഷക്കാലമായി കഷ്ടപ്പെടുകയായിരുന്നു. ഈ ബാലയിൽ നിന്നും 12 വർഷത്തോളം ഉണ്ടായിരുന്ന വെളിച്ചം നഷ്ടപ്പെടുകയായിരുന്നു. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ 12 വർഷക്കാലത്തെ അന്ധകാരം അവസാനിക്കുകയും വെളിച്ചം പൊട്ടിവിടരുകയും ചെയ്യുകയാണ്. ഇവിടെ വെളിച്ചവും ഇരുളും തമ്മിലുള്ള അന്തരം നാം കാണുന്നു. ഈ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് നോക്കുക. മറ്റു പല അത്ഭുതങ്ങളിലും എന്ന പോലെ യേശു അവളെ തൊടുകയല്ല, പിന്നെയോ അവൾ യേശുവിനെ തൊടുകയാണ് ചെയ്തത്. അവളുടെ ഈ പ്രത്യേക പ്രവർത്തന രീതിയല്ല, അവളുടെ വിശ്വാസമായിരുന്നു അവളെ സൗഖ്യമുള്ളവളാക്കി തീർത്തത് എന്നോർക്കണം. 21-ഉം 22-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. വിശുദ്ധ ലൂക്കോസ് ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണം കുറെ കൂടി കൂടുതൽ നൽകുന്നുണ്ട്. ഈ സ്ത്രീ യേശുവിനെ തൊട്ടു കഴിഞ്ഞപ്പോൾ യേശു നിന്ന് എല്ലാവരോടുമായി ചോദിച്ചതും അവളുടെ പ്രതികരണവും എല്ലാം നമുക്കവിടെ കാണാം. അനന്തരം യേശു അവളെ വിട്ട് യായിറോസിന്റെ വീട്ടിലേക്ക് യാത്ര തുടരുന്നു. 23-24 വാക്യങ്ങൾ, പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു. കുഴലൂതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രയെന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. യേശു യായിറോസിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ആളുകൾ ബാലയെ ചൊല്ലി വിലപിക്കുവാൻ തുടങ്ങിയിരുന്നു. ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് യേശു അവരോട് പറഞ്ഞു. ജനം അവനെ പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. യേശുവിന് ആ ബാലയെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ആർക്കും തന്നെ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അവൻ കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നതായി നാം വായിക്കുന്നു. 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്തു കടന്നു, ബാലയുടെ കൈ പിടിച്ചു, ബാല എഴുന്നേറ്റു. 26-ാം വാക്യം, ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. മരിച്ചവരെ ക്രിസ്തു ഉയർപ്പിക്കുന്നതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളിൽ ആദ്യത്തേതത്രേ ഇത്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന 3 ശ്രദ്ധേയമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവവും വിശുദ്ധ ലൂക്കോസ് മത്തായിയേക്കാൾ കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. ബാലയെ എഴുന്നേൽക്ക എന്ന പെൺകുട്ടിയോട് യേശു സംസാരിച്ചതായിട്ടും ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിന്റെ രീതി എല്ലായ്പ്പോഴും ഒരുപോലെയായിരുന്നു. അവൻ ആ വ്യക്തിയോട് നേരിട്ട് സംസാരിച്ചിരുന്നു. രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കുകയും യായിറോസിന്റെ മകളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തതോടെ യേശുവിന്റെ ശ്രുതി ദേശത്തൊക്കെയും വരുന്നു എന്ന് നാം കാണുന്നു. ക്രിസ്തുവിനെ അനുഗമിച്ച 2 കുരുടന്മാരുടെ കണ്ണ് യേശു തുറക്കുന്നതാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 10-ാമത്തെ അത്ഭുതം. 27-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. ഈ 2 കുരുടന്മാർ യേശുവിനെ ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. യേശുവിനെ രാജാവായി കാണിക്കുന്ന ഈ സുവിശേഷത്തിൽ കുരുടന്മാരുടെ സംബോധന വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. 28 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. പിന്നെ യേശു, നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. തങ്ങൾക്ക് സംഭവിച്ചത് മറ്റാരോടും പറയരുതെന്ന് കർത്താവ് കർശനമായി നിർദ്ദേശിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ സംഭവമാണിത്. ഇതേ കാര്യം അവൻ കുഷ്ഠരോഗിയോടും പറഞ്ഞിരുന്നു. അങ്ങനെ പറയുവാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, തന്റെ അത്ഭുതങ്ങളുടെ പ്രചാരം മൂലം യേശുവിനെ ആളുകൾ തിക്കുകയും അവന്റെ പ്രവർത്തനത്തിൽ യേശുവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. 31-ാം വാക്യത്തിൽ നാം കാണുന്നു, അവരോ പുറപ്പെട്ട ആ ദേശത്തിലൊക്കെയും അവന്റെ ശ്രുതിയെ പരത്തി. യേശു അവരുടെ ജീവിതത്തിൽ ചെയ്തതായ ആ അതിശയത്തെ അടക്കി വെക്കുവാൻ കഴിയാതെ അവർ മറ്റുള്ളവരോട് അക്കാര്യം പറയുകയാണ് ഉണ്ടായത്. ഇനിയും നാം ചിന്തിക്കുന്നത് യേശു ഈ ഭാഗത്ത് ചെയ്തതായ 11-ാമത്തെ അത്ഭുത പ്രവൃത്തിയാകുന്നു. ഭൂതം ബാധിച്ചിരുന്നവനായ മറ്റൊരു മനുഷ്യൻ കൂടി സൗഖ്യം പ്രാപിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ഭൂതബാധിതനായ മനുഷ്യനാണിത്. 32, 33 വാക്യങ്ങളിൽ നാം കാണുന്നു. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായൊരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരുടെ പ്രതികരണം ശ്രദ്ധിച്ചേ. 34-ാം വാക്യത്തിൽ പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. യേശു ചെകിടനെ കേൾക്കുമാറാക്കിയെന്നോ കുരുടന് കാഴ്ച നൽകിയെന്നോ മുടന്തനെ നടക്കുമാറാക്കിയെന്നോ ഉള്ള കാര്യം പരീശന്മാർ തിരസ്കരിച്ചില്ല. പക്ഷേ അവർ അവനെ കുറ്റപ്പെടുത്തി പറഞ്ഞത് ഈ അത്ഭുതങ്ങൾ അവൻ ചെയ്തത് സാത്താന്റെ ശക്തി കൊണ്ടാകുന്നു എന്നത്രേ. പരീശന്മാരുടെ ഈ വിധി അവരുടെ മനസ്സിന്റെ ചില ഭാവങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒന്നാമതായി, അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറുവാൻ സാധിക്കാതെ വണ്ണം അവർ ഉറച്ചുപോയി. നാം നേരത്തെ ചിന്തിച്ചതുപോലെ ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീക്കുവാൻ അവർ സമ്മതിച്ചിരുന്നില്ല. എല്ലാ വൻകാര്യങ്ങളും കഴിഞ്ഞ കാലത്തായിരുന്നു. പാരമ്പര്യമോ സമ്പ്രദായമോ അല്പം മാറ്റുക എന്നത് മരണകരമായ പാപമായിരുന്നു അവർക്ക്. എന്തെങ്കിലും പുതുതായി വന്നാൽ അതവർക്ക് തെറ്റാണ്. യഥാർത്ഥ മതം എന്താണെന്ന്, ഭക്തി എന്താണെന്നുള്ള പഠിപ്പീരുമായി യേശു വന്നപ്പോൾ പരീശന്മാർ അവനെ വെറുത്തു. അവരുടെ ഇടയിലേക്ക് അയക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരെ അവർ പണ്ടേ വെറുത്തിരുന്നല്ലോ. സുഹൃത്തെ, ഇന്നത്തെ നമ്മുടെ അവസ്ഥയും ഇതല്ലേ? ഏതോ ചില ആചാരങ്ങളിൽ സമ്പ്രദായങ്ങളിൽ കുടുങ്ങിക്കിടന്നുള്ള ആരാധന, ഭക്തി. രണ്ടാമതായി, എന്തിനെങ്കിലും വിനയപ്പെടുവാൻ കഴിയാത്ത വണ്ണമുള്ള അവരുടെ സ്വയസംതൃപ്തിയിലെ അഹങ്കാരം. യേശു പറഞ്ഞതും ചെയ്തതുമായിരുന്നു ശരിയെങ്കിൽ അവർ തീർച്ചയായും തെറ്റായിരുന്നു. തൻ്റെ മനസ്സും തൻ്റെ ജീവിതവും യേശുവിന് പൂർണ്ണമായി സമർപ്പിക്കാത്തിടത്തോളം ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുവാൻ യേശുവിന് സാധ്യമല്ല. പരീശന്മാർ തങ്ങളിൽ തന്നെ വളരെയധികം സംതൃപ്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു മാറ്റം ആവശ്യമാണെന്ന് അവർ കരുതിയിരുന്നില്ല. മാത്രമല്ല, തങ്ങളെ മാറ്റുവാൻ ശ്രമിച്ച ആരെയും അവർ വെറുത്തിരുന്നു. ഇതല്ലേ സുഹൃത്തെ താങ്കളുടെ സ്ഥിതി? സ്വയസംതൃപ്തി വളരെ അപകടകാരിയാകുന്നു എന്ന് മറക്കരുത്. ഞാൻ തികഞ്ഞവൻ അല്ലെങ്കിൽ തികഞ്ഞവൾ എന്ന ചിന്ത. സകല മനുഷ്യരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള കവാടം അനുതാപം ഒന്നു മാത്രമാണ്: മാനസാന്തരം. മാനസാന്തരം എന്നാൽ നമ്മുടെ വഴികളിലെ തെറ്റിനെ അംഗീകരിക്കുന്നതും ക്രിസ്തുവിലൂടെ മാത്രമേ ജീവൻ പ്രാപിക്കുവാൻ സാധിക്കൂ എന്ന് ഗ്രഹിക്കുന്നതും അവിടുത്തെ ഹിതത്തിനും ശക്തിക്കും പൂർണ്ണമായി നമ്മെ ഏൽപ്പിക്കുന്നതുമാണ്. താൻ ആവശ്യക്കാരനാകുന്നു എന്ന ബോധമുള്ള മനുഷ്യൻ എപ്പോഴും ക്രിസ്തുവിൽ അത്ഭുതങ്ങളെ കാണും. സുഹൃത്തെ, നമുക്ക് നമ്മുടെ വഴികളെ യേശുവിന്റെ പാദപീഠത്തിങ്കൽ അർപ്പിക്കാം. അവിടുന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉന്നതമായ കാര്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. പരീശന്മാരെ പോലെ കഠിന ഹൃദയരാകാതിരിക്കാം. 35-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സുവിശേഷം എന്നത് ദൈവകൃപയുടെ സുവിശേഷമല്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് രണ്ട് സുവിശേഷങ്ങളുണ്ട് എന്ന് അർത്ഥമാക്കരുത്. ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ, എന്നാൽ അതിന് പല വശങ്ങളുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. രാജാവിന് വേണ്ടി തയ്യാറാകണമെന്നതത്രേ ഇതിന്റെ അർത്ഥം. ക്രൂശിക്കപ്പെടുവാൻ പോകുന്ന ഒരു രാജാവിനെ സ്വീകരിക്കുവാനും അനുഗമിപ്പാനുമുള്ള ഒരു ഹൃദയ മനോഭാവമായിരുന്നു അതിന് വേണ്ടിയിരുന്നത്. സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. ആ ദിവസം ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ് നാം കാണുന്നത്. 36-ാം വാക്യത്തിൽ അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. ഈ അധ്യായത്തിന്റെ ഉപസംഹാരത്തിൽ മനസ്സലിവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതായി അനുഭവപ്പെടുന്നില്ലേ? ദൈവത്തിന്റെ മാതൃക രാജാക്കന്മാരും ഭരണകർത്താക്കളും ഇടയന്മാരായിരിക്കണം എന്നത്രേ. ദൈവത്തിന്റെ ജനത്തെ നയിക്കുന്നതിന് മുൻപ് മോശയും ദാവീദും ഇടയന്മാരായിരുന്നു. കർത്താവിന്റെ വയലിലേക്ക് കൊയ്ത്തിന് വേലക്കാരെ അയക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ അവർക്കൊരു ഇടയന്റെ ഹൃദയം കൂടി നൽകണമേ എന്നും പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? നശിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ കുറിച്ച് മനസ്സലിയുന്ന ഒരു ഹൃദയം താങ്കൾക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശുവില്ലാതെ നിത്യനരകത്തിലേക്ക് പോകുന്ന, നശിച്ചു പോകുന്ന നമ്മുടെ സമശിഷ്ടങ്ങളെ കുറിച്ച് ഭാരമില്ലാത്ത ഹൃദയം, മനസ്സലിവില്ലാത്തവർ യേശുവിനുള്ളവരല്ല. യേശുവിന്റെ ഹൃദയവേദന അറിയാതെ എങ്ങനെ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കും? നശിച്ചു പോകുന്നവർക്ക് വേണ്ടി യേശു കരയുകയാണ്. 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. തന്റെ ശിഷ്യന്മാരോട് ഇതൊക്കെ സംസാരിച്ചു തീർന്നതിന് ശേഷം യേശു അവരെ പറഞ്ഞയക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ എന്തിനു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അതേ കാര്യം ചെയ്യുവാനുള്ള മനസ്സുകൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയപ്പാനായി പ്രാർത്ഥിക്ക എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ആരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞോ? അതേ വ്യക്തികളെ ക്രിസ്തു അയച്ചു. ഇത് രസകരമായിരിക്കുന്നില്ലേ? താങ്കൾക്ക് തന്നെ ചെയ്യുവാൻ മനസ്സില്ലാത്ത കാര്യത്തിനു വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കരുതെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നു യേശുവിന്റെ പഠിപ്പിരല്ലേ. ഇതനുസരിക്കുവാൻ, ഇതനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം.